നമസ്കാരം. ജീവിതഗന്ധിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എത്രയോ ജീവിതഗന്ധിയായ വിഷയങ്ങൾ നാം ജ്യോതിർഗമയിൽ ചർച്ച ചെയ്തു. ആഴമേറിയ ഉൾക്കാഴ്ചകളിലൂടെ വളരെയധികം നാം മുന്നോട്ടു പോയി. ജീവിതത്തിലെ മർമ്മപ്രധാനമായ കാര്യങ്ങൾ പഠിക്കുക, ആ പഠിച്ചതിനെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അങ്ങനെ ജീവിതത്തെ എത്രയോ സുന്ദരമാക്കി മാറ്റാം, ഇതും നമ്മൾ മനസ്സിലാക്കി. ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു വിഷയവുമായി വീണ്ടും ജ്യോതിർഗമയിൽ നാം ചർച്ച ചെയ്യുകയാണ്, ശാസ്ത്രവും ആധ്യാത്മികതയും. ജീവിതത്തെ സ്വാധീനിക്കുന്ന ഈ രണ്ട് ഘടകങ്ങൾ പരസ്പരം എത്രത്തോളം പൊരുത്തപ്പെട്ടു പോകുന്നു? ശാസ്ത്രത്തെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാനാകുമോ? ആധ്യാത്മികതയെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാനാകുമോ? എങ്ങനെയാണ് ഇവ തമ്മിൽ ചേരുന്നത്? എവിടെയാണ് ഇവ തമ്മിൽ വ്യത്യസ്തമാവുന്നത്? ഇന്നത്തെ ചർച്ചയിൽ നമ്മെ നയിക്കാൻ നമ്മോടുകൂടെയുണ്ട് ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ പാലക്കാട് മലപ്പുറം സേവാ കേന്ദ്രങ്ങളുടെ മീഡിയ കോർഡിനേറ്ററായ ബ്രഹ്മകുമാർ ഗോപാൽകൃഷ്ണൻഭായി. ഗോപാൽകൃഷ്ണൻഭായി, ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം.
നമസ്കാരം.
എന്താണ് യഥാർത്ഥത്തിൽ ആധ്യാത്മികത? അതെങ്ങനെയാണ് നമുക്ക് ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്രദമാവുന്നത്?
വളരെയധികം പ്രസക്തമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ, ഇന്നത്തെ ലോകത്ത് വളരെയധികം മനുഷ്യർക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം. കാരണം എന്താ വെച്ചാൽ, ഓരോ മനുഷ്യരും വാസ്തവത്തിൽ അവരുടെ ജീവിതത്തിൽ ആത്മീയതയുണ്ട്, പക്ഷെ അവർ തിരിച്ചറിയുന്നില്ല. വളരെയധികം അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്.
തീർച്ചയായിട്ടും. കാരണം ഒരുപാട് ഇന്ന സമയം കഴിഞ്ഞിട്ട് മതി ആധ്യാത്മികത, ചെറുപ്പത്തിൽ തന്നെ അതിന്റെ ആവശ്യമില്ല. പിന്നെ ആധ്യാത്മികതയിലേക്ക് വന്നാൽ നമ്മൾ ഒരുപാട് ജീവിതത്തിലെ നല്ലതെല്ലാം ത്യാഗം ചെയ്യേണ്ടി വരും. ഒരുപാട് ഇത് എങ്ങനെ ഉണ്ടാവുന്നു? അപ്പൊ എന്താണ് ഇത്?
വാസ്തവത്തിൽ ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ള ജീവിതം നയിക്കുക, പോസിറ്റീവായിട്ടൊരു ജീവിത ശൈലി, നല്ല പോസിറ്റീവായിട്ട് നല്ല വാല്യൂ ബേസ്ഡ് ആയിട്ട് മനുഷ്യന് നല്ല സൽസ്വഭാവത്തോടു കൂടി ജീവിക്കുന്ന ഒരു ജീവിതശൈലി, ഊർജ്ജസ്വലമായിട്ടുള്ള ജീവിതശൈലി, സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ജീവിതം, ഇതെല്ലാം വാസ്തവത്തിൽ ആത്മീയത തന്നെയാണ്. പക്ഷെ മനുഷ്യനതിനെ ഇതാണ് ആത്മീയത എന്ന് തിരിച്ചറിയാതെ ആത്മീയത വേറെന്തോ ആണെന്ന് ധരിച്ചിട്ടിരിക്കുന്നത് കൊണ്ടാണ് ആത്മീയതയിൽ ധാരാളം തെറ്റിദ്ധാരണകൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ ആത്മീയതയെ വേറൊരു വിഷയമാണ്, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ വേണ്ടൊരു കാര്യമല്ല എന്ന് ധരിച്ച്, ആത്മീയത വേറെന്തോ ആണ്, അത് പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന് ധരിച്ച് അതിനെ ജീവിതത്തിന് മാറ്റിവെച്ചിരിക്കുന്ന ഒരു സംഗതിയാണെന്ന് കണ്ടുവരുന്നത്. കാരണം അതിന്റെ മുഖ്യമൊരു കാരണം എന്ന് പറയുന്നത് ഇന്നത്തെ ലോകത്ത് ഭൗതികതയുടെ ഒരു അതിപ്രസരം ഉണ്ടായിട്ടുണ്ട്. അത് അതിന്റെ മുഖ്യമായിട്ടുള്ള കാരണം ഇന്ന് ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച വളരെയധികം വളർന്ന് മനുഷ്യന് ധാരാളം ശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള സുഖ സൗകര്യങ്ങൾ, സുഖങ്ങളും സുഖങ്ങളല്ല വാസ്തവത്തിൽ ശാസ്ത്രം നൽകിയിട്ടുള്ളത്, കൂടുതൽ സൗകര്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ജീവിതത്തിൽ ഒരു സക്സസ് എന്ന് പറയുന്നത്, ജീവിതത്തിൽ സുഖമെന്ന് ലഭിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഈ ശാസ്ത്രം ഉണ്ടാക്കിത്തരുന്ന ഈ സാധനങ്ങളെല്ലാം വാരിക്കൂട്ടിയാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാം തികഞ്ഞു, എല്ലാം നമുക്ക് ഉണ്ടാകും എന്നുള്ളൊരു ധാരണയിൽ മനുഷ്യൻ ഈ ആത്മീയതയെ മാറ്റിവെച്ച് കേവലം ഈ ശാസ്ത്രത്തിന്റെയും അതിന്റെ വളർച്ചയുടെയും പുറകെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടുവരുന്നത്.
ഇവിടെ ഇപ്പോ സുഖ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞു, ശാസ്ത്രം സുഖം യഥാർത്ഥത്തിൽ നൽകുന്നില്ല, അത് സൗകര്യങ്ങൾ മാത്രമേ നൽകുന്നുള്ളൂ. ഇവിടെ രണ്ട് വാക്കുകൾ, വളരെയധികം പേര് ഇതിനെക്കുറിച്ച് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആത്മീയവാദം, ഭൗതികവാദം. അപ്പൊ എന്താണ് ഈ ഭൗതികവാദം എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? ആധ്യാത്മിക വാദത്തിനെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ഒരു ശൈലി, ഭൗതികവാദം വേണം, അല്ലെങ്കിൽ നേരെ തിരിച്ചു ആവാം, ആധ്യാത്മികതയെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഭൗതികതയെ നിരസിക്കുക, ഇത് രണ്ടിന്റെയും ഒരു സന്തുലനം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കൂ?
തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ, നമുക്ക് ഇന്നത്തെ ലോകത്ത് സയൻസ് നമുക്ക് ധാരാളം സാധനങ്ങൾ തരും. സയൻസ് ഉണ്ടാക്കി തരുന്ന ഓരോ സാധനങ്ങളും നമുക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇന്നത്തെ രീതിയിൽ നോക്കുകയാണെങ്കിൽ വാഹനങ്ങൾ വർദ്ധിച്ചു, സ്പീഡ് വർദ്ധിച്ചു, നമുക്ക് പല സ്ഥലങ്ങളിലും പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട്, വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ലോകം മുഴുവനും കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ, ആ കമ്മ്യൂണിക്കേഷൻ വളരെയധികം വളർന്നിട്ടുണ്ട്. ഇതെല്ലാം വളർന്നാൽ പോലും നമ്മളെല്ലാം ഈ ശാസ്ത്രങ്ങളുടെ സൗകര്യങ്ങളെ സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ വാസ്തവത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കണം, ഇതെല്ലാം നമുക്ക് സുഖം തരുന്നുണ്ടോ, സന്തോഷം നൽകുന്നുണ്ടോ? നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും, സന്തോഷം മനുഷ്യന് കിട്ടുന്നില്ല. ഇതെല്ലാം സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും സന്തോഷം കുറഞ്ഞു വരുന്നതാണ് കാണുന്നത്. കാരണം നമുക്ക് ഇത് ഇതിന്റെ മുഖ്യമായിട്ടുള്ള കാരണം മനുഷ്യൻ തിരിച്ചറിയുന്നില്ല, ഈ ആത്മീയതയിലാണ് നമുക്ക് സ്നേഹമെന്താണ്, സുഖമെന്താണ്, സന്തോഷം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കുക. കാരണം സയൻസിന് സന്തോഷം എന്താണ്, ഇത് സന്തോഷമാണെന്ന് പറഞ്ഞ് സയൻസിന് ഉണ്ടാക്കി തരാൻ സാധിക്കില്ല, സ്നേഹം ഉണ്ടാക്കി തരാൻ സാധിക്കില്ല. സോ സന്തോഷം എന്ന് പറയുന്നതും സ്നേഹം എന്ന് പറയുന്നതെല്ലാം ആത്മീയതയിലൂടെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഈ അതുകൊണ്ട് ആത്മീയത എന്ന് പറയുന്നത് വേറൊന്നുമല്ല, സന്തോഷമായിട്ട് സുഖമായിട്ട് സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് വാസ്തവത്തിൽ നമ്മൾ ആത്മീയത എന്ന് പറയുന്നത്. പക്ഷെ സന്തോഷം നമുക്ക് വേണ്ടത് എപ്പോഴാണ്? 60 വയസ്സിന് ശേഷം 70 വയസ്സിന് ശേഷം അല്ലല്ലോ, നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് കേവലം ശാസ്ത്രത്തിന്റെ പുറകെ മാത്രം പോകുന്നത് കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ കിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ശാസ്ത്രത്തിന്റെ സൗകര്യങ്ങൾ വേണം. അതിന് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് എങ്ങനെയാണ് ഒരു ജീവിതത്തിൽ സന്തോഷമായിട്ട് സുഖമായിട്ട് സ്നേഹത്തോടുകൂടി നമ്മുടെ ഒരു ക്വാളിറ്റി ലൈഫ്, ജീവിതത്തിലൊരു ക്വാളിറ്റി ലൈഫ് എന്ന് പറയുന്നത് കേവലം എല്ലാ തരത്തിലും ഭൗതികത്തിന്റെ ഒരു വളർച്ച കൊണ്ട് മാത്രം ഒരു ക്വാളിറ്റി ലൈഫ് ഉണ്ടാകുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ ക്വാളിറ്റി ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാത്തിന്റെയും ഒരു വർണ്ണ പകിട്ട് കണ്ടുകൊണ്ട് ക്വാളിറ്റി ലൈഫ് ഉണ്ടായെന്ന് വിചാരിക്കുക. നമ്മളൊരു ചെറിയൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, താങ്കൾക്ക് മനോഹരമായ ഒരു കപ്പില് ഒരു ചായ തരികയാണെങ്കിൽ, പക്ഷെ ആ ചായക്ക് വേണ്ട ക്വാളിറ്റി ഇല്ല, ടേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. സോ കപ്പ് കൊണ്ട് മാത്രം ക്വാളിറ്റി ഉണ്ടാവുന്നില്ല. എത്ര വലിയ ആ കപ്പിന് 500 രൂപ വിലയുള്ള ഒരു കപ്പ് ആയിരിക്കാം, പക്ഷെ താങ്കൾക്ക് തരുന്ന കാപ്പി അല്ലെങ്കിൽ ചായ ആ അതിന് വേണ്ട ക്വാളിറ്റി സാധനത്തിനാണ് വേണ്ടത്. പക്ഷെ നമ്മളിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ അതിന്റെ പാക്കേജിങ്ങിനാണ് നമ്മൾ നോക്കുന്നത്, ഇപ്പോഴും അതിലുള്ള സാധനത്തെ എല്ലാം നോക്കുന്നത്. അതേപോലെയാണ് ഈ ഭൗതികത എന്ന് പറയുന്നത് ഒരു പാക്കേജിങ് മാത്രമാണ്.
സയൻസ് നമുക്ക്
കപ്പാണ് തരുന്നത്, അതിലുള്ള സാധനത്തെ അല്ല. സോ ആത്മീയത എന്ന് പറയുന്നതാണ് എസെൻസ്.
പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ കപ്പ് അതിനകത്തെ ക്വാളിറ്റി, സാധനത്തിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ പോലും അതിനെ മറച്ചു വെക്കാൻ വേണമെങ്കിൽ കപ്പ് കൊണ്ട്.
തീർച്ചയായിട്ടും അത് ഒരു ഔട്ടർ ഫീലിംഗ് മാത്രമേ ഉണ്ടാക്കി തരുന്നുള്ളൂ, അത് നമുക്ക് തരും എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കി തരുന്നു. എന്നിട്ട് നമ്മൾ അറിയാതെ എന്ത് ചെയ്യാണ്, അത് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് നേടുന്നു, പക്ഷെ പിന്നീടാണ് തിരിച്ചറിയുന്നത് ഇതിലൊന്നുമല്ല ആത്മീയതയുള്ളത് അല്ലെങ്കിൽ സുഖമുള്ളത്. അതുകൊണ്ടാണ് ഇത് ലോകത്ത് കാണാൻ സാധിക്കും, ധാരാളം സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ പോലും അവരുടെ ജീവിതത്തിന്റെ എല്ലാ തരത്തിലുള്ള പരമോന്നതമായൊരു സക്സസ് എത്തിക്കഴിഞ്ഞിട്ടാണ് ഇത് തിരിഞ്ഞു നോക്കുമ്പോഴാണ് തിരിച്ചറിയുന്നത് ഇതൊന്നും ആയിരുന്നില്ലല്ലോ എനിക്ക് വേണ്ടിയിരുന്നത്. അപ്പോഴാണ് അവർ പലപ്പോഴും ആത്മീയതയിലേക്ക് തിരിച്ചു വരുന്നത്. പക്ഷെ വാസ്തവത്തിൽ നമ്മൾ ജീവിതം കഴിഞ്ഞിട്ട് ആത്മീയതയിലേക്ക് തിരിച്ചു വന്നിട്ട് ഇതെല്ലാം കണ്ടെത്തിയിട്ട് കാര്യമില്ലല്ലോ. സോ അതുകൊണ്ട് വാസ്തവത്തിൽ ഈ ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഫൗണ്ടേഷൻ ആയിരിക്കണം, ജീവിതം തുടങ്ങുന്നത് തന്നെ അതിലായിരിക്കണം. വാസ്തവത്തിൽ നമ്മളെല്ലാവരും ഒരു ആത്മീയ ജീവികളാണ്, ആത്മീയതയിൽ ഉടലെടുത്തവരാണ്. ആത്മീയതയാണ് നമ്മുടെ എസൻസ് എന്ന് പറയുന്നത്.
എനിക്ക് തോന്നുന്നു ഇത് പറഞ്ഞപ്പോ നമ്മൾ ധാരാളം പലപ്പോഴും ഫേമസ് ആയിട്ടുള്ള ശാസ്ത്രജ്ഞർ തന്നെ, ഇപ്പൊ ഐൻസ്റ്റീൻ വളരെയധികം അദ്ദേഹം ആധ്യാത്മികതയും ശാസ്ത്രത്തെയും സമന്വയിപ്പിക്കാൻ ശ്രമിച്ചു. നമ്മുടെ ഡാർവിന്റെ കാര്യം കേട്ടിട്ടുണ്ട്, ഡാർവിൻ അവസാനം ഒരു ആധ്യാത്മികവാദിയായി. പ്രശസ്ത കുറ്റാന്വേഷക എഴുത്തുകാരനായിട്ടുള്ള ആർതർ കോനൻ ഡോയൽ, ധാരാളം പേര്. പക്ഷെ എന്തുകൊണ്ട്, എന്റെ സംശയം, ആൾക്കാർക്ക് എന്തുകൊണ്ട് തിരിച്ചറിയാൻ സാധിക്കും, എന്തുകൊണ്ട് ഇതിനെ മാറ്റിവെക്കുന്നത്, എവിടെയാണ് അധ്യാത്മികത കുഴപ്പമുണ്ടാക്കുന്നത്?
കാരണം അതിൽ നേരത്തെ പറഞ്ഞപോലെ ടീ കപ്പിന്റെ കാര്യം പറഞ്ഞതുപോലെ ഈ ശരീരം എന്ന് പറയുന്നത് ഒരു പാക്കേജിംഗ് ആണ്. ഈ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ആ എസൻസ്, ആ സ്പിരിറ്റ്, ആ സ്പിരിറ്റിനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. കാരണം എന്തുകൊണ്ട് അതിന് സാധിക്കുന്നില്ല വെച്ചാൽ, ഈ ഭൗതികമായിട്ടുള്ള ഈ കണ്ണുകൊണ്ട് നമ്മൾ പുറം ലോകത്തെയാണ് കാണുന്നത്. സോ ആ ഉള്ളിലിരിക്കുന്ന ആ എസൻസിനെ, ആ സ്പിരിറ്റിനെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ അതിനാണ് സ്പിരിച്വൽ സയൻസിന്റെ ആവശ്യം. ഇന്ന് ലോകത്ത് മറ്റേ സയൻസ് നമുക്ക് ബാക്കി എല്ലാത്തിന്റെയും ഒരു എന്താണതെന്ന് നമുക്കൊരു തിരിച്ചറിവ് നൽകിയിട്ടുണ്ട്. പക്ഷെ ആ ഉള്ളിലേക്കുള്ള ആ സ്പിരിറ്റിനെ, ആ ആത്മാവിനെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കണമെങ്കിൽ അതിനാണ് നമുക്ക് ആത്മീയത ആവശ്യം. നമ്മൾ സ്പിരിച്വൽ ആയിട്ട് മാറുമ്പോൾ ആ ആത്മീയതയാണ് നമ്മളെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം. ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാതെ നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ ഒരിക്കലും സാധിക്കുകയില്ല.
എനിക്ക് സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ തന്നെ കഠിനമായിട്ടുള്ള ആത്മീയ സാധനങ്ങൾ, കുടുംബത്തെ മാറ്റി വയ്ക്കുക, വീട് വിട്ട് ഇറങ്ങുക. വളരെ റീസെന്റ് ആയിട്ട് ഒരു വ്യക്തിയെ കണ്ടു, അദ്ദേഹം പറഞ്ഞു, ഞാൻ അമ്പലങ്ങൾ മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ആധ്യാത്മികമായി ഉയരാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഈശ്വരനോടൊപ്പം. അപ്പോ കുടുംബത്തിൽ എന്ത് ചെയ്യുന്നു, കുടുംബത്തിന്റെ കാര്യം ഇപ്പൊ വളരെ കഷ്ടമാണ്, കുട്ടിക്ക് ഫീസ് കൊടുക്കാൻ തന്നെ വലിയ കഷ്ടമാണ്. അപ്പൊ അത് ആര് നോക്കും? അത് ഈശ്വരൻ നോക്കിക്കോളും. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇവിടെ എവിടെയാണ് കുഴപ്പം വരുന്നത്? എന്തുകൊണ്ട് ഈ ഇത്തരം പ്രശ്നങ്ങൾ ആധ്യാത്മികത, എന്തുകൊണ്ട് ആധ്യാത്മികതയിലേക്ക് വരുമ്പോൾ നമുക്ക് ഫാമിലി മാറ്റിവെക്കേണ്ടി വരുന്നു?
അതൊരു റോങ് നോഷനാണ്. അതായത് നമുക്ക് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് ആത്മീയതയെക്കുറിച്ചിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിട്ടുള്ളത്. കാരണം മെയിനായിട്ട് നമുക്ക് സയൻസിനെ കുറിച്ച് ധാരാളം ഇപ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്, സ്കൂളിൽ നമുക്ക് അതിനൊരു സിലബസ് ഉണ്ട്. ഈ ആത്മീയതയെ നമ്മൾ ഒരിക്കലും പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. അത് എന്തോ വേറെ എവിടെ നിന്നോ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണെന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ സൊസൈറ്റി തന്നെ അതിനെ മാറ്റിവെച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ള തെറ്റായ ധാരണകൾ കൊണ്ട്. മാത്രമല്ല ആത്മീയത എന്ന് മതത്തിന്റെ പേരിൽ, മതമാണ് ആത്മീയത എന്ന് തെറ്റിദ്ധരിച്ച് മതം പഠിപ്പിക്കാൻ മതങ്ങളുണ്ട്, മതം പഠിപ്പിച്ചോളും. പക്ഷെ മതവും ആത്മീയതയും രണ്ടും വാസ്തവത്തിൽ രണ്ടാണ്. ആത്മീയതയെക്കുറിച്ച് നമ്മളിപ്പോൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മളിപ്പോൾ പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച്, ലൈഫ് മാനേജ്മെന്റിനെ കുറിച്ച്, ലൈഫ് സ്കിൽസുകളെക്കുറിച്ച്, വാല്യൂസിനെ കുറിച്ചെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ വാസ്തവത്തിൽ അതെല്ലാം ആത്മീയത തന്നെയാണ്. പക്ഷെ വാസ്തവത്തിൽ അതെല്ലാം നമ്മുടെ ഒരു മെയിൻ സ്ട്രീം എഡ്യൂക്കേഷനിലേക്ക് വന്നിട്ടില്ല. സോ അതിന് കാരണം എന്ന് വെച്ചാൽ അതെല്ലാം മനുഷ്യന് വേണ്ടത് ആവശ്യമാണ് തിരിച്ചറിഞ്ഞാൽ പോലും മനുഷ്യനെ അതിനൊരു മെയിൻ സ്ട്രീം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് മനുഷ്യനെ അത് വേണ്ടതാണെന്ന് മനസ്സിലാക്കിപ്പിക്കാനുള്ള ഒരു 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 ആർജവം നമ്മുടെ ഇന്നത്തെ പോളിസി മേക്കേഴ്സിനോ അല്ലെങ്കിൽ മനുഷ്യന് അതിൻ്റെ ആ ഒരു തിരിച്ചറിവ് മുഴുവനായിട്ട് ഉണ്ടായിട്ടില്ല.
പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഒരു ശാസ്ത്രം പഠിപ്പിക്കുന്ന പോലെ നമുക്ക് ആധ്യാത്മികത പഠിപ്പിക്കാൻ പറ്റുമോ? കാരണം ഇത്രയും ഈ പറഞ്ഞ പോലെയുള്ള തെറ്റിദ്ധാരണകൾ, പല രീതിയിലുള്ള വാദഗതികൾ, ശാസ്ത്രം ഒരു പരീക്ഷണം നടത്തി, അതിന്റെ റിസൾട്ടായിട്ട് ഇത് കിട്ടി, അതെവിടെ നടത്തിയാലും ആര് നടത്തിയാലും കിട്ടുന്നുണ്ട്. പക്ഷെ ആധ്യാത്മികതയിൽ മാത്രം എന്തുകൊണ്ട് പല 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 തിയറികൾ, പല 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 രീതികൾ? അപ്പൊ അതിന്റെ സയൻസ് നമുക്ക് അതെങ്ങനെ നമ്മളത് വിഷയം?
വാസ്തവത്തിൽ ആത്മീയത പല പലതില്ല, ഒന്നേ ഉള്ളൂ. യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയാറില്ലേ, ഇങ്ങനെയാണ് സയൻസ് ട്രൂത്ത് എന്ന് പറയുന്നത്. അതേപോലെ സ്പിരിച്വാലിറ്റി ഈസ് ഓൾസോ എ ട്രൂത്ത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു യൂണിവേഴ്സൽ വാല്യൂസ് ഉണ്ട്. അപ്പൊ എല്ലാവരും സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാവരും സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഈ സന്തോഷം അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്ന സാധനം അത് യൂണിവേഴ്സലാണ്. അത് ഏത് മതത്തിലുള്ളവരാവട്ടെ, ഏത് രാഷ്ട്രത്തിലുള്ളവരാവട്ടെ, ഏത് ജാതിയിലുള്ളവരാവട്ടെ, എല്ലാവർക്കും വേണ്ട ഒരു വാല്യൂസ്, വേണ്ട ഒരു ക്വാളിറ്റീസ് അല്ലെങ്കിൽ വേണ്ട അവരുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളാണ്. അതിന് നമുക്ക് സയൻസിന്റെ ലാബറട്ടറിയിലൂടെ, സയൻസിന്റെ എക്യുപ്മെന്റ്സിലൂടെ ഉണ്ടാക്കി തരാൻ നമുക്ക് സാധിക്കില്ല. സോ വാസ്തവത്തിൽ ആത്മീയത എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സൽ കോൺസെപ്റ്റാണ്. അത് പല ബ്രാഞ്ചുകളിൽ ഉണ്ടാവേണ്ടതല്ല. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം മതങ്ങളുടെ പേരിൽ വന്നതുകൊണ്ട് പലതായിട്ട് മാറി.
നമുക്ക് എങ്ങനെ ഇവിടെ മതം ആത്മീയത എങ്ങനെയാണ് രണ്ടിനെയും, എന്താണ് തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ തമ്മിലുള്ള വ്യത്യാസം?
എല്ലാ മതങ്ങളും വാസ്തവത്തിൽ ആത്മീയത തന്നെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ആ ആത്മീയതയിൽ മതപരമായിട്ട് മറ്റു പലതും വന്ന് ചേർന്നതുകൊണ്ട് ആത്മീയതയും മതവും കൂടി കുഴഞ്ഞ് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്.
ചടങ്ങുകൾ, പ്രത്യേക
ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങൾ എന്നുള്ള രീതിയിൽ മതങ്ങൾ ആത്മീയതയെ അതിലേക്ക് കൊണ്ടുപോയി.
അപ്പൊ യഥാർത്ഥത്തിൽ ഈ ആധ്യാത്മികതയിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്നേഹം, സുഖം അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു ഈ ചടങ്ങുകൾ, പുറമേയുള്ള കാര്യങ്ങൾ. പക്ഷെ അത് അതിലേക്ക് എത്തിയോ? എവിടെയാണ് അത്?
നമ്മളിപ്പോ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ, നമ്മൾ പലതിന്റെയും ഒരു ലെവൽ, ഒരു ഒരു ആ ഒരു അനുഷ്ഠാനങ്ങൾ, ചടങ്ങുകളിൽ മാത്രം കുടുങ്ങിക്കിടന്നിരിക്കുകയാണ്. അതിന്റെ പുറത്തേക്ക് വരുമ്പോൾ എല്ലാ മതങ്ങളും കാണിക്കുന്നത് ഈ യൂണിവേഴ്സൽ ആയിട്ടുള്ള വാല്യൂസിനെ തന്നെയാണ്. സോ ആത്മീയത എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ, ഒരു ഒരു സർവ്വലൗകികമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമ്മൾ അതിന്റെ എല്ലാം ഒരു പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു മുഴുവൻ ലോകവും അംഗീകരിക്കുന്ന ഒരു കോൺസെപ്റ്റുകളാണ്. സോ അതുകൊണ്ട് ആ ആത്മീയമായിട്ടുള്ള ഒരു രീതിയിൽ, കാഴ്ചപ്പാടിലേക്ക് നമുക്ക് വരണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് നമ്മൾ സയൻസ് ഓരോ ലാബറട്ടറീസിൽ വെച്ചിട്ട് ഓരോ കാര്യങ്ങളെ പരിശോധിച്ച് മനസ്സിലാക്കി അതിനൊരു സബ്ജക്റ്റായിട്ട് നമ്മൾ പഠിക്കുന്നു.
അത് അവിടെയാണ് എന്റെ സംശയം. ഇപ്പോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ തിയറി ഓഫ് വെലോസിറ്റി, അപ്പൊ ഇങ്ങനെയുള്ള വളരെ പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങൾ ശാസ്ത്രത്തിൽ ഉള്ളപ്പോൾ ആധ്യാത്മികതയിൽ നമുക്ക് ഇങ്ങനെ പറയാൻ നിയമങ്ങൾ ഉണ്ടോ? എന്താണ് ആധ്യാത്മികത?
തീർച്ചയായിട്ടും. വാസ്തവത്തിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നതും ഒരു സയൻസാണ്, സ്പിരിച്വൽ സയൻസ്. ഈ സ്പിരിറ്റിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സയൻസ്, ആത്മീയത പഠനം, ആത്മാവിനെ കുറിച്ചുള്ള പഠനമാണ് ആത്മീയത എന്ന് പറയുന്നത്. സോ സ്പിരിച്വൽ സയൻസും മറ്റ് സയൻസിനെ പോലെ തന്നെ ഗവേൺ ചെയ്യുന്ന ലോസ് സ്പിരിച്വാലിറ്റിക്കും ഉണ്ട്. മറ്റേ സ്പിരിച്വാലിറ്റിയിൽ പറയാറുണ്ട് ലോ ഓഫ് ആക്ഷൻ. സയൻസിൽ പറയുന്ന അതേ ആക്ഷൻ, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഈക്വലന്റ് ഓപ്പോസിറ്റ്. അതേപോലെ സ്പിരിച്വാലിറ്റിയിൽ അതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള നിയമത്തെ കർമാനിയമം എന്ന് പറയും, കർമ്മനിയമം, ലോ ഓഫ് കർമ്മ എന്ന് പറയുന്നത്. കാരണം നമ്മളെല്ലാവരും ഓരോ ആക്ഷൻസ് ചെയ്യുന്നു. നമ്മൾ ചെയ്യുന്ന ആക്ഷൻ എന്തിനു വേണ്ടിയിട്ട് ആക്ഷൻ ചെയ്യുന്നത്? അതിന്റെ റിട്ടേണിന് വേണ്ടിയിട്ടാണ്, റിസൾട്ടിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ആക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും റിസൾട്ട്. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ആക്ഷൻ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും, തെറ്റായിട്ടുള്ള ആക്ഷൻ ചെയ്യുമ്പോൾ തെറ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും. സോ ഈ നല്ലത് തെറ്റെന്ന് പറയുന്നത്, അതായത് നമ്മൾ എപ്പോഴാണോ നല്ല കർമ്മം ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? സുഖം ആഗ്രഹിക്കുന്നുണ്ട്, സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട്, സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴാണോ ഇത് കൊടുക്കുന്നത്, നമ്മുടെ ആക്ഷനിൽ അത് ഉണ്ടായിരിക്കുന്നത്, അപ്പോൾ അതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
അപ്പൊ ഇതിന് നമ്മൾ ലോ എന്ന് പറയുമ്പോൾ, ഞാൻ ചെയ്തു അതിനെനിക്ക് റിട്ടേൺ കിട്ടി, അപ്പൊ അത് നല്ല റിട്ടേൺ, നല്ലത് ചെയ്താൽ നല്ല റിട്ടേൺ കിട്ടുന്നു. അപ്പൊ എനിക്ക് കിട്ടുന്ന എല്ലാ മോശമായിട്ടുള്ള അനുഭവം, ഞാൻ എന്തോ മോശമായത് കൊടുത്തു എന്ന് നമുക്ക് അതിനെ ഉറപ്പിക്കാൻ സാധിക്കും, അതിനെ ഒരു ഒരു ലോ ആക്കാൻ സാധിക്കും?
സയൻസിന്റെ രീതിയിലുള്ള ഒരു റിസൾട്ട് ആയിരിക്കില്ല അതിന് കിട്ടുന്നത്. തീർച്ചയായിട്ടും അതും ഒരു ലോ അനുസരിച്ചിട്ടാണ് നടക്കുന്നത്. പക്ഷെ ഇത് ചെയ്തതുകൊണ്ട് ഇത് കിട്ടി, ഇത് കാരണം നമ്മുടെ ഈ കർമ്മ നിയമം അനുസരിച്ചിട്ട് കിട്ടുന്നത് ചിലപ്പോൾ ഒരു ഇമീഡിയറ്റ് ആയിരിക്കില്ല, അത് ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമുക്ക് പലതും ലഭിക്കുമ്പോൾ, നല്ല കാര്യങ്ങളെല്ലാം ലഭിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇതെല്ലാം ഞാൻ ചെയ്തതിന്റെ ഫലമാണ്, എന്റെ എഫേർട്ടാണ്, എന്റെ കഴിവ് കൊണ്ട് ഞാൻ ഇതെല്ലാം ചെയ്തു, എനിക്ക് ലഭിച്ചു. പലപ്പോഴും നമുക്ക് പല മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും വിരൽ ചൂണ്ടാറ് മറ്റുള്ളവർ, അവർ കാരണമാണ് ഇത് സംഭവിക്കുന്നത്, ഇത് കാരണമാണ് സംഭവിക്കുന്നത്, നമ്മൾ പലപ്പോഴും വിരൽ ചൂണ്ടുന്നത്.
വളരെ ശരിയാണ്, നല്ലതെല്ലാം അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ നമ്മൾ എപ്പോഴും റെഡിയാണ്. പക്ഷേ മോശമായതിന് നമ്മൾ പെട്ടെന്ന് പുറത്ത് കാരണങ്ങൾ അന്വേഷിക്കുന്നില്ല. ഇത് ആരെയും കിട്ടിയില്ലെങ്കിൽ ഈശ്വരൻ.
ഇതിന്റെ എല്ലാം മുഖ്യ കാരണം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് സ്പിരിച്വാലിറ്റി. മനുഷ്യന്റെ ഈ ആത്മീയ അവബോധം ഇല്ലാത്തത് കൊണ്ടാണ് മനുഷ്യന് ഈ ഒരു തിരിച്ചറിവില്ലാത്തത്. അവൻ നല്ലതിന്റെ എല്ലാം ക്രെഡിറ്റ് എടുക്കുകയും മോശമായതിന്റെ എല്ലാം ക്രെഡിറ്റ് മറ്റുള്ളവരുടെ മേല് ഏൽപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വാസ്തവത്തിൽ അവൻ ആ കർമ്മത്തിന്റെ എഫക്റ്റിൽ നിന്ന് മുക്തമാകുന്നില്ല. അവൻ ചെയ്ത കർമ്മത്തിന്റെ എഫക്റ്റ് തന്നെയാണ് അവന് നല്ലതായാലും ചീത്തയായാലും ലഭിക്കുന്നത്. പക്ഷെ അത് തിരിച്ചറിയാത്തത് കൊണ്ട് മറ്റുള്ളവരുടെ പേരിൽ പഴിച്ചാറി അവൻ എസ്കേപ്പ് ചെയ്യാം. ശരിക്കും വാസ്തവത്തിൽ ഒരു എസ്കേപ്പിസമാണ് അത് കാണിക്കുന്നത്. ഇത് നിനക്കെ രക്ഷപ്പെടാം, മറ്റുള്ളവരുടെ തലയിൽ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു, വേറൊരാളുടെ മേലെ അത് ഇട്ട് കഴിഞ്ഞാൽ അയാളെ ശിക്ഷ വാങ്ങിക്കൊള്ളും, ഞാൻ രക്ഷപ്പെടും എന്നുള്ള ഒരു തെറ്റായ ധാരണകൾ വന്നു ചേർന്നിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് അവൻ പലപ്പോഴും കവറപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആത്മീയത നമ്മൾ പഠിപ്പിക്കുന്നത് എന്താ വെച്ചാൽ, നമുക്ക് എത്രത്തോളം നമ്മൾ നമ്മുടെ ആക്ഷനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിട്ട് മാറുന്നുവോ, നമ്മുടെ ആക്ഷനിൽ നമുക്ക് മേൽ നമ്മുടെ ഒരു നിയന്ത്രണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അപ്പം നമുക്ക് നമ്മുടെ ആക്ഷനെ പോസിറ്റീവാക്കി മാറ്റി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാ നന്മകളെയും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതാണ് സ്പിരിച്വാലിറ്റിയുടെ മറ്റൊരു ലോ ആണ് ലോ ഓഫ് ലീസ്റ്റ് എഫേർട്ട് എന്ന് പറയുന്നത്. പക്ഷെ മനുഷ്യൻ എന്ന് പറയുന്ന
കുറഞ്ഞ
പരിശ്രമം, കാരണം
അത് പറയുമ്പോൾ തന്നെ കൂടുതൽ പരിശ്രമം,
അതായത് ഉദ്ദേശിച്ചത് ഇന്ന് സയൻസ് പോലും ശാസ്ത്രം പോലും നമുക്ക് കാണിച്ചിരുന്ന എന്താണ്, ധാരാളം നമുക്ക് മെഷീനറികളും മറ്റെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് നമുക്കൊന്നും എഫേർട്ട് എടുക്കാതെ തന്നെ ആ ശാസ്ത്രത്തിൻ്റെതായ സൗകര്യങ്ങൾ നമുക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കി തരുന്നതായിട്ട് കാണാറുണ്ട്. സോ ആ ശാസ്ത്രത്തിൻ്റെ സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയത് മാര് തന്നെയാണ് മനുഷ്യൻ തന്നെയാണ്. സോ മനുഷ്യൻ എന്ന് പറയുന്ന ഈ സൃഷ്ടിയിലെ നമ്മുടെ ഈ ക്രിയേഷനിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഒരു സ്ഥാനം നമ്മൾ മനുഷ്യർക്കുണ്ട്. സോ നമ്മൾ ഇതെല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇത്രയെല്ലാം ക്രിയേറ്റ് ചെയ്ത് സാധിച്ച മനുഷ്യൻ പോലും ഇപ്പോഴും അവൻ്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ, ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ അവൻ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് പോലും ജീവിതം എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആര് ചോദിച്ചാൽ പറ ലൈഫ് ഇസ് എ സ്ട്രഗിൾ. നമ്മൾ ജീവിതം ഒരു പൊരുതി കൊണ്ട ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജീവിതത്തിൽ മുഴുവൻ ഒരു സ്ട്രഗിൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ജീവിക്കാനായിട്ടുള്ള സ്ട്രഗിൾ.
ആ സ്ട്രഗിൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും
തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ജീവിതം സ്ട്രഗിൾ ചെയ്ത് ജീവിക്കേണ്ടതല്ല. കാരണം നമ്മുടെ ജീവിതം സ്ട്രഗിളായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ്? കേവലം ഈ ഭൗതികമായിട്ടുള്ള വസ്തുക്കളുടെ പുറകെ നമ്മൾ പോകുന്നത് കൊണ്ട് അതിനെല്ലാം നേടി നമുക്ക് ജീവിതത്തിൽ സുഖം സന്തോഷം നേടാൻ സാധിക്കുമെന്ന് വിചാരിച്ച് അതിൻ്റെ എല്ലാം പുറകെ പോകുമ്പോൾ ജീവിതം സ്ട്രഗിളായിട്ട് മാറുന്നു. പക്ഷേ നമ്മൾ സ്പിരിച്വലായിട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സുഖവും ശാന്തിയും സന്തോഷവും എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയല്ല, നമ്മുടെ ഇന്നർ ട്രഷേഴ്സ് ആണെന്നുള്ള തിരിച്ചറിവുണ്ടാവും. ഇന്നർ ട്രഷേഴ്സ് ആണ് തിരിച്ചറിഞ്ഞാൽ അത് എവിടെ നിന്ന് കിട്ടും, എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലീസ്റ്റ് എഫേർട്ടിലൂടെ നമ്മുടെ ജീവിതത്തിൽ സുഖവും ശാന്തിയും സന്തോഷവും നമുക്ക് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം നമുക്ക് തീർച്ചയായിട്ടും നയിക്കാൻ സാധിക്കും. അതാണ് ആത്മീയത പഠിപ്പിക്കുന്നത്.
സ്പിരിച്വാലിറ്റിയുടെ ഫോക്കസ് യഥാർത്ഥത്തിൽ ഈ ക്വാളിറ്റിയിലാണ് അല്ലേ? ഇപ്പൊ സുഖം അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ ശാന്തി എന്ന് പറഞ്ഞു നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യാണ്. അതിൽ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ അതിനെ വളർത്തിയെടുക്കുന്നു. പക്ഷെ എന്റെ ചോദ്യം, നമുക്ക് ഭൗതികത അവിടെ ആവശ്യമില്ല. ഈ ഫോക്കസ് ആണ് ഋഷിമുനിമാർ നമ്മളെ പഠിപ്പിച്ചത്. പക്ഷെ അവിടെയും എനിക്കിപ്പോ രണ്ടും വേണം. എനിക്ക് ആധ്യാത്മിക ഈ പറഞ്ഞ ഗുണങ്ങളും വേണം, എനിക്ക് ഇന്ന് ലോകത്തിൽ കിട്ടാവുന്നല്ല. എനിക്കിതിന്റെ രണ്ടിനെയും എങ്ങനെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കും?
അതെ, ആത്മീയത എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. അതായത് ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ള ട്രഷേഴ്സ് ആണെന്ന് തിരിച്ചറിവ്, ആ തിരിച്ചറിവ് ഉണ്ടാകുകയും ചെയ്യും. രണ്ടാമതായിട്ട് നമ്മുടെ ഇന്നർ പവർ, ദ മെന്റൽ പവർ, ദ മൈൻഡ് പവർ ആണല്ലോ ഈ സയൻസിനെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇതിനെല്ലാം അട്രാക്ട് ചെയ്യാനുള്ള ഒരു പവർ മൈൻഡിനുണ്ട്. സോ ഈ പോസിറ്റീവ് മൈൻഡ് എന്ന് പറയുന്നത് ഇറ്റ് അട്രാക്ട്സ്, നെഗറ്റീവ് മൈൻഡ് റിപ്പൽസ്. സോ നമ്മുടെ ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുകൾ പലപ്പോഴും നമ്മൾ വേണ്ട കാര്യങ്ങൾ നമ്മൾ റിപ്പൽ ചെയ്യണം.
എന്ന് വെച്ചാൽ ഈവൻ ഈ ഭൗതിക വസ്തുക്കൾ റിപ്പൽ ചെയ്യുന്നുണ്ട്.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സോ നമ്മുടെ മൈൻഡിനെ പോസിറ്റീവ് ആക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനെയും നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കും. സോ പോസിറ്റിവിറ്റിക്ക് ഒരു അട്രാക്ഷൻ പവർ ഉണ്ട്, ചരിഷ്മയുണ്ട് പോസിറ്റിവിറ്റിക്ക്. സോ ആ ആത്മീയത നമ്മൾ ആ ഒരു പോസിറ്റീവിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ ഭൗതിക സുഖ സൗകര്യങ്ങളെല്ലാം നമുക്ക് ലീസ്റ്റ് എഫേർട്ടോടുകൂടി നമുക്ക് നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കും.
തീർച്ചയായിട്ടും നമ്മൾ കേട്ടിട്ടുള്ള നമ്മുടെ ഭാരതീയ സംസ്കാരത്തിനനുസരിച്ച് ദേവീദേവന്മാര്, ഇപ്പൊ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ലക്ഷ്മി, ഇവരെല്ലാം ധനത്തിന്റെയും കൂടി സമൃദ്ധി. എനിക്ക് തോന്നുന്നു അവരെ ഈ പറഞ്ഞ പോലെ ലീസ്റ്റ് എഫേർട്ട്, അവരതിനുവേണ്ടി ജോലി ചെയ്യുകയോ ഹാർഡ് വർക്ക് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോ നമ്മളെ സ്പിരിച്വാലിറ്റിയിൽ ബേസ് ചെയ്തിട്ട്, എന്ന് വെച്ചാൽ ഈ റിയൽ സ്പിരിച്വാലിറ്റി ഗുണങ്ങളിൽ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള എല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ അട്രാക്ട് ചെയ്യാൻ സാധിക്കും എന്നാണ്. നമുക്ക് ഇതിനെ ഈ വിഷയത്തെ വീണ്ടും കുറച്ചുകൂടി ഇതിന്റെ ചർച്ച നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഇന്നത്തെ സമയപരിമിതി മൂലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും സമയം എടുത്ത് സ്റ്റുഡിയോയിൽ വന്ന് നമുക്ക് ഇത്രയും ശാസ്ത്രത്തിന്റെ ആധ്യാത്മികതയുടെയും പല നമ്മളധികം ശ്രദ്ധിച്ചിട്ടില്ലാത്ത വശങ്ങളെക്കുറിച്ച് നമുക്ക് ഉൾക്കാഴ്ച തന്നതിന് ഹൃദയം നിറഞ്ഞ നന്ദി.
നമസ്കാരം.
ശാസ്ത്രവും ആധ്യാത്മികതയും മനുഷ്യ ജീവിതത്തിലെ പരമപ്രധാനമായ രണ്ട് സത്തകളാണ്. ഏതിനെ മുറുകെ പിടിക്കണം, ഏതിനെ ഒഴിവാക്കണം എന്നുള്ള ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. ആധ്യാത്മികതയിൽ ഊന്നി നിന്നുകൊണ്ട് നമുക്ക് ശാസ്ത്രത്തിന്റെ നേട്ടങ്ങളെ സ്വാംശീകരിക്കണം, ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. എന്നാൽ പ്രശ്നം ഉദിക്കുന്നത് ആധ്യാത്മിക മൂല്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ശാസ്ത്രത്തിന് പിന്നാലെ പോകുമ്പോഴാണ്. ലോക ചരിത്രത്തിൽ നമ്മൾ നോക്കിയാൽ എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അത് ലോക രാഷ്ട്രങ്ങളുടെ ചരിത്രത്തിലാവട്ടെ, വ്യക്തികളുടെ ചരിത്രത്തിലാവട്ടെ, ആരാധ്യാത്മിക മൂല്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ശാസ്ത്രത്തിന് പുറകെ ഓടിയോ അവർക്ക് തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് നമുക്കും പാഠമാകട്ടെ. ആധ്യാത്മികതയുടെ അടിത്തറയിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് ശാസ്ത്രത്തിന്റെ വളർച്ചയെ സ്വാംശീകരിക്കാം. ശാസ്ത്രം മുന്നോട്ട് പോകട്ടെ, എന്നാൽ ആധ്യാത്മികത ഒരു ശാസ്ത്രമായി തന്നെ കണ്ട് നമുക്ക് ജീവിതത്തിലേക്ക് കൂടുതൽ കൂടുതൽ കൊണ്ടുവരാനും സാധിക്കട്ടെ. അങ്ങനെ ശ്രേഷ്ഠമായ ഒരു യുഗത്തിലേക്കുള്ള നമ്മുടെ പ്രയാണം അതിന് കൂടുതൽ ഊർജം പകരുന്നതായി തീരട്ടെ. ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങളുടെ കൂടെ സഞ്ചരിച്ചതിന് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.